വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം നമുക്ക് പഠിക്കാം. നാലാം അധ്യായം ഒന്നാമത്തെ വാക്യം പ്രഭേവിച്ചു വായിക്കാമോ?
അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു.
നാലാം അധ്യായം പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നിന്ന് നാം കണ്ടതുപോലെ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം നീ കണ്ടത് എന്നുള്ള ദൈവപുത്രനെ കുറിച്ചുള്ള കാഴ്ചയും രണ്ടും മൂന്നും അധ്യായങ്ങളിൽ ഇപ്പോഴുള്ളത് എന്നുള്ള ഏഴ് സഭകളെക്കുറിച്ചുള്ള വിവരണങ്ങളും ആകുന്നു. ഈ ഏഴ് സഭകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ യോഹന്നാൻ അപ്പോസ്തോലിൻ്റെ കാലം മുതൽ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെയുള്ള കാലത്തെ കുറിക്കുന്ന പഠനമാണ്. അങ്ങനെ ഏഴാമത്തെ സഭയായ ലവോദിക്യ കാലത്തിന് ശേഷം കർത്താവിൻ്റെ വരവ് ഉണ്ടാകും. ലൂക്കോസ് 17:26 നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹയുടെ നാളിൽ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു എന്ന് നാം വായിക്കുന്നു. 6:5 ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് വായിച്ചാൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനിയും ലൂക്കോസ് 17:28 ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു. 18:20 പിന്നെ യഹോവ സോദോമിൻ്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു എന്ന് വായിക്കുന്നു. ഇനിയും ലൂക്കോസ് 17:29 കർത്താവ് പറഞ്ഞ് ശ്രദ്ധിക്കുക. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ഇനിയും തിമോഥെയോസ് 3:1-5 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണ ദ്വേഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും. ഈ മൂന്ന് ലക്ഷണങ്ങളും നാം വന്നെത്തിയിരിക്കുന്ന കാലത്തിൻ്റെ ഒത്തിണങ്ങിയ ലക്ഷണമാണ്. ഈ തലമുറയിൽ കർത്താവ് വരുമെന്ന് പ്രതീക്ഷിക്കുകയും നമുക്കതിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാം. നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം ഈ സഭാ കാലയളവിൻ്റെ അവസാനത്തിൽ കർത്താവ് മേഘത്തിൽ പ്രത്യക്ഷപ്പെടും എന്നാണല്ലോ. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തു നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനെ സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ചിത്രമാണെങ്കിലും വിശുദ്ധന്മാരെ കർത്താവിനെ എതിരേൽപ്പാനായി വിളിക്കുന്നതായിട്ടും കൂടെ നമുക്ക് ഗ്രഹിക്കാം. അവരെ സ്വീകരിപ്പാൻ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നു. വെളിപ്പാട് 11:12 പുറപ്പാട് 24:12 വാക്യങ്ങൾ കൂടെ ചേർത്ത് വായിക്കുന്നത് നല്ലതാണ്. അടുത്തതായി വെളിപ്പാട് 19:11 സ്വർഗം തുറന്നപ്പോൾ കർത്താവും വിശുദ്ധന്മാരും ദൂതന്മാരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സംഭവം ഉണ്ടാകുന്നതായി പറഞ്ഞിരിക്കുന്നു. 4 മുതൽ മേലാൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനിയും വെളിപ്പാട് പുസ്തകം 4:2-11 വാക്യങ്ങൾ ദയവായിട്ട് വായിച്ചാൽ.
ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ പളിങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും നാല് ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിൻപുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യം, രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം, മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, നാലാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. നാല് ജീവികളും ഓരോന്നിന് ആറാറ് ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം, പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇടും.
ഈ പുസ്തകത്തിലെ 4-ാം അധ്യായം മുതൽ 19-ാം അധ്യായത്തിന്റെ അവസാനം വരെ ദൈവത്തെ പിതാവ് എന്ന് വെളിപ്പെടുത്താതെ സർവശക്തൻ തുടങ്ങിയ മറ്റ് നാമങ്ങളിൽ ആകുന്നു വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിതാവ് എന്നുള്ള ദൈവനാമം സഭയുമായി കൂടുതൽ ബന്ധപ്പെടുത്തിയിട്ടില്ല. പ്രസ്തുത അധ്യായങ്ങൾ സഭയെ സംബന്ധിക്കുന്നതല്ല, പ്രത്യുത ഇസ്രായേലിനെ സംബന്ധിക്കുന്നതാകുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. സഭയുടെ കാര്യങ്ങളൊന്നും ഈ അധ്യായങ്ങളിൽ വെളിപ്പെടുത്താതെ ഇസ്രായേലിനെ കുറിച്ചാകുന്നു പറഞ്ഞിരിക്കുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്നത് പിതാവാം ദൈവമാകുന്നു എന്നുള്ളത് 5-ാം അധ്യായം കൂടെ പഠിക്കുമ്പോൾ ഗ്രഹിക്കുവാൻ കഴിയുന്നതാണ്. യിരെമ്യാവ് 17:12 ആദി മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ, ഞങ്ങളുടെ വിശുദ്ധ മന്ദിരസ്ഥാനമേ, ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ എന്ന് വായിക്കുന്നു. ഏസ്കേൽ 1:26-28 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവയുടെ തലയ്ക്കും മീതെയുള്ള വിധാനത്തിനും മീതെ നീലക്കല്ലിൻ്റെ കാഴ്ച പോലെ സിംഹാസനത്തിൻ്റെ രൂപവും സിംഹാസനത്തിൻ്റെ രൂപത്തിന്മേൽ അതിനു മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. അവൻ്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്ല സ്വർണം പോലെ ഞാൻ കണ്ടു. അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിന് ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ട. ഇത് യേസ്കേലുണ്ടായ ദർശനമാണ് നാം വായിച്ചത്. തിരുവചനത്തിൽ മഴവില്ലിനെ കുറിച്ച് ആദ്യ പരാമർശനം 9:13 അതിങ്ങനെ വായിക്കുന്നു, ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഇത് ദൈവത്തിൻ്റെ വാചകങ്ങളാണ് നാം കേട്ടത്. ഈ വില്ല് ആകാശത്തിൽ കാണുമ്പോൾ അർത്ഥവൃത്താകൃതിയിൽ കാണുന്നു. എന്നാൽ യേസ്കേലും യോഹന്നാനും ദൈവസിംഹാസനത്തിന് ചുറ്റും പൂർണ്ണ ആകൃതിയിലുള്ള വില്ലാണ് കാണുന്നത്. കാരണം സ്വർഗത്തിൽ എല്ലാ കാര്യങ്ങളിലെയും പൂർണ്ണമായ ദർശനം ഉണ്ടാകുന്നു എന്നാണ് അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. യെശയ്യാവ് 54:9-10 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഭത്സിക്കുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ക്രൈസ്തവർ, എത്ര ആശ്വാസമായ വാക്കുകളാണ്. ഇനിയും സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങളിൽ 24 മൂപ്പന്മാർ വെള്ളയുടുപ്പ് ധരിച്ച് തലയിൽ പൊൻകിരീടം വെച്ചിരിക്കുന്നു. 1 ദിനവൃത്താന്തം 24-ാം അധ്യായത്തിൽ യഹോവയുടെ മുൻപാകെ ശുശ്രൂഷിക്കുന്നവരെ 24 കൂറുകളായി തിരിച്ചിരുന്നു എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഈ 24 കൂറുകൾ ഇസ്രായേൽ സഭയെ പ്രതിനിധീകരിക്കുന്നത് പോലെ ഇവിടെ 24 മൂപ്പന്മാർ പുതിയ നിയമ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുകയാണ്. പുതിയ നിയമത്തിൽ 5 വിധ കിരീടങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഒന്ന് കൊരിന്ത്യർ 1:25 വാടാത്ത കിരീടത്തെക്കുറിച്ചും യാക്കോബ് 1:12 ജീവകിരീടത്തെക്കുറിച്ചും 1 തെസ്സലോനിക്കർ 2:19 പ്രശംസാ കിരീടത്തെക്കുറിച്ചും 1 പത്രോസ് 5:4 തേജസിൻ്റെ കിരീടത്തെക്കുറിച്ചും 2 തിമോത്തിയോസ് 4:8 നീതിയുടെ കിരീടത്തെക്കുറിച്ചും വെളിപ്പെടുത്തുന്നു. ഇനിയും വെള്ളയുടുപ്പ് ധരിക്കുന്നതിനെക്കുറിച്ച് മറ്റുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. വെളിപ്പാട് 3:4-5, 6:11, 7:9, 13:14, വെളിപ്പാട് പുസ്തകം 19:14. ഈ വാക്യങ്ങൾ വായിച്ച് ഇന്നത് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് പ്രയോജനപ്പെടും. ഇനിയും സിംഹാസനത്തു നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നത് ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ന്യായവിധിയെയും കുറിക്കുന്നതാണ്. സങ്കീർത്തനം 18:13, യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിച്ചു, ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. കൂടാതെ വെളിപ്പാട് 8:5, 11:19, 16:17-18, പുറപ്പാട് 19:16, 20:18 വാക്യങ്ങളിലൂടെ വായിച്ചാണ്. സഭയെ ഒരുക്കിക്കൊണ്ട് ഇന്ന് ഭൂമിയിലായിരിക്കുന്ന പരിശുദ്ധാത്മാവ് സഭ ദൈവസന്നിധിയിലേക്ക് പോയതിനാൽ ദൈവസിംഹാസനത്തിന് മുൻപാകെ ജ്വലിച്ച് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഈ അധ്യായത്തിൽ പഠിപ്പാനായിട്ട് കഴിയുന്നു. ഇന്ന് നാം ഭൂമിയിൽ കർത്താവിനെ വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് ആരാധിച്ചാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവൻ്റെ മുഖം കണ്ടുകൊണ്ട് രാപ്പകൽ ആരാധിപ്പാനായിട്ട് കഴിയുന്നു. സിംഹാസനത്തിന് മുൻപാകെ 4 ജീവികളെ കാണുന്നു. അവർ ദൈവസിംഹാസനത്തിൻ്റെ കാവൽക്കാരാകുന്നു. വെളിപ്പാട് 4:8, 4 ജീവികളും സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. യെഹെസ്കേൽ 1:5, അതിൻ്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു, അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യം ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നു. യെഹെസ്കേൽ 10:14, ഓരോരുത്തരും 4 മുഖമുണ്ടായിരുന്നു, 1 മുഖം കെരൂബ് മുഖവും, 2 മനുഷ്യമുഖവും, 3 സിംഹമുഖവും, 4 കഴുകുമുഖവും ആയിരുന്നു. നമുക്ക് ലഭിക്കുന്ന സകല അനുഗ്രഹങ്ങൾക്കും ബഹുമാനങ്ങൾക്കും പദവികൾക്കും യോഗ്യനായവൻ്റെ മുൻപാകെ വിശുദ്ധന്മാർ പ്രാപിച്ച കിരീടങ്ങളെ ഇട്ടുകൊണ്ട് മൂപ്പന്മാർ യേശുവിനെ ആരാധിക്കുന്നു. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. 4:10, കർത്താവ് പിശാചിനോട് പറഞ്ഞത് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്നാണല്ലോ. സങ്കീർത്തനം 95:6, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക, അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. ഇഷ്ടലവാണ് ഈ 4-ാം അധ്യായം പഠനം നിങ്ങൾക്ക് വളരെ സഹായമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 4-ാം അധ്യായത്തിൻ്റെ പഠനം ഇതോടെ അവസാനിച്ചിരിക്കുന്നു. കർത്താവ് വരാൻ താമസിച്ചാൽ ഇനി 5-ാം അധ്യായം നമുക്ക് പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.